തസ്ബീഹ് ചൊല്ലുക എന്നത് നമസ്കാരത്തിലെ ഏറ്റവും പ്രധാന ഘടകമായിട്ടാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് എന്ന് സാരം. എത്രത്തോളം എന്നാൽ നമസ്കരിക്കണം എന്ന് പറയുന്നതിന് പകരം, നമസ്കാരം നിലനിർത്തണം എന്ന് പറയുന്നതിന് പകരം തസ്ബീഹ് ചൊല്ലണം എന്ന് ഖുർആൻ ആവർത്തിച്ചു പറയുന്നത് വിശുദ്ധ ഖുർആൻ 20-ാം അധ്യായത്തിൽ 130-ാം വചനത്തിലും 52-ാം അധ്യായത്തിൽ 42-ാം വചനത്തിലും 76-ാം അധ്യായത്തിൽ 25-ാം വചനത്തിലും 50-ാം അധ്യായത്തിൽ 40-ാം വചനത്തിലും 3-ാം അധ്യായത്തിൽ 41-ാം വചനത്തിലും 24-ാം അധ്യായത്തിൽ 36-ാം വചനത്തിലും 33-ാം അധ്യായത്തിൽ 42-ാം വചനത്തിലും 40-ാം അധ്യായത്തിൽ 55-ാം വചനത്തിലും 48-ാം അധ്യായത്തിൽ 9-ാം വചനത്തിലും നമുക്ക് കാണാം. മാത്രമല്ല, ഖുർആൻ പഠിപ്പിച്ച ആ തസ്ബീഹ് നമസ്കാരത്തിന്റെ അവസാനത്തിലുള്ള സുജൂദ് കഴിഞ്ഞാൽ ചൊല്ലണമെന്നും ഖുർആൻ 50-ാം അധ്യായത്തിൽ 40-ാം വചനത്തിൽ ഒരിക്കൽ കൂടി പ്രത്യേകം പറയുകയും ചെയ്തു. ഇതുകൊണ്ടൊക്കെയാണ് മുസ്ലീങ്ങൾ അവരുടെ നമസ്കാരത്തിൽ സുജൂദ് കഴിഞ്ഞാൽ ഖുർആൻ വിരുദ്ധമായ 15 തെറ്റുകളുള്ള അത്തഹിയാത്ത് ഓതരുതെന്നും പകരം വിശുദ്ധ ഖുർആനും നബി തിരുമേനിയും പഠിപ്പിച്ചതുപോലെ തസ്ബീഹ് ചൊല്ലണമെന്നും മൌലവി ചേകന്നൂർ തന്റെ നമസ്കാരം എന്ന ഗ്രന്ഥത്തിൽ സമർത്ഥിച്ചത്. അത് വിശദമായി തന്നെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ 50-ാം അധ്യായത്തിൽ 40-ാം വചനത്തിൽ പറഞ്ഞ ആ തസ്ബീഹിന്റെ ഉദ്ദേശം മുസ്ലീങ്ങളുടെ നമസ്കാരത്തിൽ സുജൂദ് കഴിഞ്ഞ ശേഷമുള്ള സമയത്ത് അഥവാ അത്തഹിയാത്തിന്റെ സ്ഥാനത്ത് തന്നെ ചൊല്ലാൻ പറഞ്ഞ തസ്ബീഹാണെന്ന് പ്രമുഖ സുന്നത്ത് ജമാഅത്ത് നേതാവായ ഇബ്നു അബ്ബാസ് പോലും പറഞ്ഞതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് മൌലവി ചേകന്നൂർ എടുത്തുദ്ധരിക്കുന്നു. ഖുർആൻ 50-ാം അധ്യായത്തിൽ 40-ാം വചനത്തിൽ പറഞ്ഞ ആ തസ്ബീഹ് അത്തഹിയാത്ത് എന്ന ജൂത പ്രാർത്ഥനയെ ന്യായീകരിക്കുവാൻ വേണ്ടി നമസ്കാരത്തിൽ ചൊല്ലാൻ പറഞ്ഞ തസ്ബീഹല്ലെന്ന് ഏതെങ്കിലും സുന്നി പണ്ഡിതന്മാർ ദുർവ്യാഖ്യാനം നടത്തി വാദിക്കാൻ ശ്രമിച്ചാൽ ആ സുന്നികളുടെ ആചാര്യനായ ഇബ്നു അബ്ബാസ് പോലും തന്റെ തഫ്സീറുകളിൽ അങ്ങനെ മുമ്പ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്ന് ആ ഖുർആൻ വിരുദ്ധരായ സുന്നികളെയും ഹദീസ് പൂജാരികളായ മുജാഹിദുകളെയും ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇബ്നു അബ്ബാസിന്റെ അഭിപ്രായം മൌലവി ചേകന്നൂർ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിച്ച് നമുക്ക് കാണിച്ചു തരുന്നത്. ഖുർആൻ സുന്നത്തുകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഖുർആൻ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ 50-ാം അധ്യായത്തിൽ 40-ാം വചനത്തിൽ പറഞ്ഞ ആ ഒരൊറ്റ പ്രസ്താവന തന്നെ ധാരാളം മതി. സുജൂദ് കഴിഞ്ഞാൽ അഥവാ നമസ്കാരത്തിന്റെ അവസാനത്തിൽ ചൊല്ലേണ്ടത് തസ്ബീഹാണ് എന്ന് മനസ്സിലാക്കാൻ. മാത്രമല്ല, നബി തന്റെ നമസ്കാരത്തിൽ അത്തഹിയാത്തിനു പകരം ചൊല്ലിയിരുന്നത് തസ്ബീഹായിരുന്നു എന്നതിന് ഇബ്നു അബ്ബാസിന്റെ ഹദീസ് പോലും തെളിവാണെന്ന് ബുഖാരിയും മുസ്ലിമും പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. അത് നാം വഴിയെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ നമസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന തക്ബീറും ഫാത്തിഹയും പോലെ ചൊല്ലേണ്ട അതിപ്രധാനമായ ഒരു പ്രാർത്ഥനയാണ് തസ്ബീഹ് എന്ന്, അതിപ്രധാനമായ ഒരു കീർത്തനമാണ് തസ്ബീഹ് എന്ന് ഖുർആൻ കൊണ്ടും ഖുർആൻ വിരുദ്ധമല്ലാത്ത ഹദീസുകൾ കൊണ്ടും തെളിയുന്നു. എന്നാൽ പിന്നെ തസ്ബീഹ് ചൊല്ലേണ്ടത് എങ്ങനെയാണ് എന്നാണ് നാം പഠിക്കേണ്ടത്. അതും ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. തസ്ബീഹ് ചൊല്ലി എന്ന് ഉറപ്പുവരുത്താൻ സുബ്ഹാനല്ലാ എന്ന വചനം പറഞ്ഞാൽ മതി എന്ന ഇമാം അബു ഹനീഫയുടെ ഖുർആനിക അഭിപ്രായത്തോട് മൗലവി ചേകന്നൂർ യോജിക്കുന്നുണ്ടെങ്കിലും റുക്കുവും സുജൂദുമൊക്കെ അതിന്റെ പൂർണ്ണരൂപത്തിൽ ചെയ്യണമെന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ നമസ്കാരം അതിന്റെ പൂർണ്ണരൂപത്തിൽ ചെയ്യണം, നമസ്കാരം അതിന്റെ പൂർണ്ണതയോടെ ചെയ്യണം എന്ന ഖുർആനിയ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ തസ്ബീഹും അതിന്റെ പൂർണ്ണരൂപത്തിൽ ചെയ്യണമെന്ന് മൗലവി നമ്മെ പഠിപ്പിക്കുന്നു. അതനുസരിച്ച് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വിശാലമായ തസ്ബീഹിന്റെ രൂപമായ വിശുദ്ധ ഖുർആനിലെ 37-ാം അധ്യായം 180-ാം വചനത്തിലെ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന കൽപ്പനയനുസരിച്ചുള്ള തസ്ബീഹായിരുന്നു നബി നമസ്കാരത്തിൽ ചൊല്ലിയിരുന്നത്. അതിനും ഖുർആനിലും ഹദീസുകളിലും തെളിവുകളുണ്ട്. നിത്യ നമസ്കാരത്തിൽ നബി ചൊല്ലിയിരുന്ന തസ്ബീഹിന്റെ, നമസ്കാരത്തിൽ നബിയോട് ചൊല്ലാൻ 19 തവണ ഖുർആൻ കൽപ്പിച്ച തസ്ബീഹിന്റെ, ഇന്നത്തെ സുന്നികളുടെ അത്തഹിയാത്തിന് പകരം നബിയുടെ കാലത്ത് നബിയും കൂട്ടുകാരും ചൊല്ലിയിരുന്ന തസ്ബീഹിന്റെ, സുജൂദ് കഴിഞ്ഞാൽ ഖുർആൻ പ്രത്യേകം ചൊല്ലാൻ കൽപ്പിച്ച ആ തസ്ബീഹിന്റെ അർത്ഥവും മഹത്വവും ശ്രദ്ധിക്കുക. സുബ്ഹാന റബ്ബി റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ, സർവ്വപ്രതാപത്തിന്റെയും ഉടമയായ സാക്ഷാൽ അല്ലാഹു സത്യനിഷേധികളുടെ ആരോപണങ്ങളിൽ നിന്നെല്ലാം, സത്യനിഷേധികളുടെ ആ വ്യാജ സങ്കല്പങ്ങളിൽ നിന്നെല്ലാം പരിശുദ്ധനാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അഥവാ അല്ലാഹു സൂര്യനാണ്, അല്ലാഹു ചന്ദ്രനാണ്, അല്ലാഹു അഗ്നിയാണ്, അല്ലാഹു പിതാവാണ്, അല്ലാഹു പുത്രനാണ്, അല്ലാഹു കല്ലിലും തൂണിലും ഒക്കെ തീർത്ത ബിംബങ്ങളും ശില്പങ്ങളുമാണ് എന്നിങ്ങനെയുള്ള ആ സത്യനിഷേധികളുടെ അപക്വവും അപകടകരവുമായ എല്ലാ വ്യാജ സങ്കല്പങ്ങളിൽ നിന്നും ഉപമകളിൽ നിന്നും സാക്ഷാൽ അല്ലാഹു സാക്ഷാൽ ദൈവം പരിശുദ്ധനാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. വസലാമുൻ അലൽ മുർസലീൻ, എല്ലാ ദൈവദൂതന്മാർക്കും എന്റെ അഭിവാദ്യം, അഥവാ ഭൂമിയിൽ വന്നുപോയ എല്ലാ നബിമാർക്കും, ആദം നബിയുടെ കാലം മുതലേ ഈ ഭൂമിയിൽ വന്നുപോയ എല്ലാ നബിമാർക്കും, നോഹ പ്രവാചകനും ഇബ്രാഹിം നബിക്കും ഇസ്മായിൽ നബിക്കും ഇസ്ഹാഖ് നബിക്കും ശ്രീകൃഷ്ണനും ശ്രീരാമനും മൂസാ നബിക്കും ഈസാ നബിക്കും മുഹമ്മദ് നബിക്കുമൊക്കെ എന്നല്ല, എല്ലാ നബിമാർക്കും എന്റെ സലാം, എന്റെ അഭിവാദ്യം. ആ ദൈവദൂതന്മാർക്കിടയിൽ യാതൊരു വ്യത്യാസവും ഞാൻ കാണിക്കുന്നില്ല. അവരെല്ലാം ഒരുപോലെ സത്യസന്ദേശവുമായി വന്ന അള്ളാഹുവിന്റെ ദൂതന്മാർ തന്നെ. ആ നബിമാരെ അഭിവാദ്യം ചെയ്തതിലൂടെ, ആ നബിമാർക്ക് ദൈവത്തിന്റെ രക്ഷ നേർന്നതിലൂടെ, വസലാമുൻ അലൽ മുർസലീൻ എന്ന് പറഞ്ഞതിലൂടെ ആ നബിമാരുടെ അനുയായികളെ മുഴുവൻ ഞാൻ ആദരിക്കുന്നു, അവരെ ഞാൻ ബഹുമാനിക്കുന്നു. അഥവാ ഈ ഭൂമിയിലുള്ള മനുഷ്യവംശത്തിന് എന്റെ അഭിവാദ്യം, വസലാമുൻ അലൽ മുർസലീൻ എന്ന മഹത്തായ സലാമിന്റെ വചനം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ആകാശങ്ങളിലും ഭൂമിയിലുമായി സ്വന്തം ശരീരത്തിലും ചുറ്റുപാടുകളിലുമായി ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിച്ച സാക്ഷാൽ അള്ളാഹുവിന്റെ മാത്രമാണ് ആ അനുഗ്രഹങ്ങളുടെ പേരിൽ നാം നന്ദി പറയേണ്ടത്. നമുക്ക് കുടിക്കാൻ വെള്ളം നൽകിയ, നമുക്ക് വേണ്ടി ആകാശത്തു നിന്ന് മഴ വർഷിപ്പിച്ച, നമുക്ക് ശ്വസിക്കാൻ കലർപ്പില്ലാത്ത ജീവവായു നൽകിയ, നമുക്ക് വേണ്ട ആഹാരങ്ങൾ നൽകിയ, നമുക്ക് വേണ്ടി സമുദ്രങ്ങളും പർവ്വതങ്ങളും താഴ്വരകളും സസ്യലതാദികളും ജന്തുമൃഗാദികളും പടച്ചു വളർത്തിയ, നമുക്ക് വേണ്ടി സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്ര സമുച്ചയങ്ങളെയും പടച്ചു വളർത്തി സംവിധാനിച്ചു തന്ന, നമുക്ക് കാണാൻ കണ്ണുകളും നമുക്ക് കേൾക്കാൻ കാതുകളും നമുക്ക് സഞ്ചരിക്കാൻ കൈകാലുകളും നൽകിയ, അതിലുപരി നമുക്ക് ചിന്താശക്തിയും വിശേഷബുദ്ധിയും നൽകിയ, നമുക്ക് വേണ്ടി നീതിയും അനീതിയും വേർതിരിച്ചറിയുവാൻ, നമുക്ക് വേണ്ടി ന്യായവും അന്യായവും വേർതിരിച്ചു മനസ്സിലാക്കാൻ പര്യാപ്തമായ രീതിയിൽ നീതിയുടെ തുലാസ് നൽകി സമ്മാനിച്ച ആ സാക്ഷാൽ അള്ളാഹുവിന്, ആ പരബ്രഹ്മത്തിനു മുമ്പിൽ ഞാൻ എന്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ആ ഏകനായ അള്ളാഹുവല്ലാതെ ഈ സത്യനിഷേധികൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ കുട്ടി ദൈവങ്ങൾക്കൊന്നും ഈ അനുഗ്രഹങ്ങൾ ഒരുക്കി തന്നതിൽ യാതൊരു പങ്കുമില്ല. സുബ്ഹാനല്ലാഹ്, സാക്ഷാൽ അള്ളാഹു മാത്രമാണ് അതൊക്കെ നമുക്ക് നൽകിയത് എന്ന് ഞാനിതാ പ്രഖ്യാപിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആ മഹത്തായ ഹംദിന്റെ ഭാഗം ഉൾക്കൊള്ളുന്ന തസ്ബീഹ്, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ജനതയുടെ, മുഹമ്മദ് നബിയുടെ അനുയായികളായ മുസ്ലീങ്ങളുടെ മുഴുവൻ ചിന്താഗതിയും നിലപാടും സംസ്കാരവും മുഴുവൻ ആവാഹിച്ച മഹത്തായ മൂന്ന് വചനങ്ങളുടെ സമാഹാരമാണ് തസ്ബീഹ്. തൗഹീദിന്റെ ചിഹ്നവും ചിർക്കിനെതിരെയുള്ള കാവൽ മന്ത്രവും മനുഷ്യസ്നേഹവും ലോകസാഹോദര്യവും സർവമത ഐക്യവും അതുവഴി ലോകസമാധാനവും വിളംബരം ചെയ്യുന്ന കൃതജ്ഞതാ നിർഭരമായ ഒരു പ്രസ്താവനയും ഉൾക്കൊള്ളുന്ന തസ്ബീഹ്. സലാമും ഹംദും തസ്ബീഹും ഒക്കെ അടങ്ങുന്ന ഖുർആൻ 37 അധ്യായം 180 വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ച വിശാലമായ തസ്ബീഹ് അതായിരുന്നു നബി അത്തഹിയാത്തിനു പകരം ചൊല്ലിയിരുന്നത് എന്ന് കാര്യകാരണസഹിതം സമർത്ഥിക്കുകയായിരുന്നു മൗലവി ചേകന്നൂർ. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഒരു തെറ്റുപോലും ഒരബദ്ധം പോലും ആരോപിക്കാൻ പറ്റാത്ത മഹത്തായ ഈ തസ്ബീഹായിരുന്നു നബിയും കൂട്ടുകാരും നമസ്കാരത്തിൽ അത്തഹിയാത്തിനു പകരം ചൊല്ലിയിരുന്നത് എന്നതിന് ഖുർആനിലും ഹദീസ് ഗ്രന്ഥങ്ങളിലും തെളിവുകളുണ്ട്. അതൊക്കെ വിശദമായി നമസ്കാരത്തെക്കുറിച്ച് പ്രതിപാദിച്ച ഭാഗത്ത് നാം വ്യക്തമാക്കിയിട്ടുണ്ട്. മാന്യ ശ്രോതാക്കൾ ആ ഭാഗം കേൾക്കുകയോ മൗലവി ചേകന്നൂരിന്റെ നമസ്കാരം എന്ന ഗ്രന്ഥം വായിക്കുകയോ ചെയ്യുക. നബിയുടെ കാലത്ത് നബിയുടെ പിറകിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കെ നമസ്കാരം കഴിഞ്ഞു എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത് മുന്നിൽ നിന്നുള്ള ഉച്ചത്തിലുള്ള തസ്ബീഹിന്റെയും തഹ്മീദിന്റെയും ഒക്കെ വചനങ്ങൾ അടങ്ങുന്ന ദിക്റുകളുടെ ശബ്ദം കേൾക്കുമ്പോഴായിരുന്നു എന്ന് ബുഖാരി മുസ്ലിം തുടങ്ങിയ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇബ്നു അബ്ബാസ് പോലും പറഞ്ഞതായിട്ടുള്ള നബിയുടെ സത്യമായ ഹദീസുകൾ നമുക്ക് കാണാം. അപ്പോൾ നാം ഇന്നു കാണുന്നതുപോലെ ചുറ്റുവട്ടത്ത് ഒരു കോന്തനുമില്ലെങ്കിലും സമീപത്തൊന്നും ആരുമില്ലെങ്കിലും അസ്സലാമു അലൈക്കും എന്ന് തികച്ചും ഖുർആൻ വിരുദ്ധമായ പരമ്പരാഗത അറേബ്യൻ ശൈലിയിൽ അർത്ഥശൂന്യമായ രീതിയിൽ ആസ്ഥാനത്ത് ഒരു സലാം പറഞ്ഞുകൊണ്ടായിരുന്നില്ല നബി തന്റെ നമസ്കാരം അവസാനിപ്പിച്ചിരുന്നത് എന്നതിന് അസ്സലാമു അലൈക്കും എന്ന് തികച്ചും ഖുർആൻ വിരുദ്ധമായ ശൈലിയിൽ മൂക്കുകൊണ്ട് കുരിശു വരച്ചുകൊണ്ടായിരുന്നില്ല നബി തന്റെ നമസ്കാരം അവസാനിപ്പിച്ചിരുന്നത് എന്നതിന് ഖുർആനിലും ഹദീസിലും തെളിവുണ്ട്. എന്നുമാത്രമല്ല, സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയുടെ അവസാനം, സ്വർഗാവകാശിയായ സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയുടെ അവസാനം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നായിരിക്കുമെന്ന് ഖുർആനും 10-ാം അധ്യായത്തിൽ 10-ാം വചനത്തിൽ സൂചന നൽകുന്നു. അപ്പോൾ 100% ഖുർആനിന് കടകവിരുദ്ധമായ 15 തെറ്റുകളടങ്ങിയ അബൂ ഹുറൈറയുടെ അത്തഹിയാത്തു വേണോ? അതല്ല, നബി തിരുമേനിയും വിശുദ്ധ ഖുർആനും പഠിപ്പിച്ച ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും വളർത്തുന്ന തസ്ബീഹ് വേണോ എന്ന് ബുദ്ധിയും വിവേകവുമുള്ള സുന്നി മുജാഹിദ് ജമാഅത്ത് സുഹൃത്തുക്കൾ തീരുമാനിക്കുക. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ലോക സാഹോദര്യവും ലോക സമാധാനവും വളർത്താൻ പര്യാപ്തമായ രീതിയിൽ വിശുദ്ധ ഖുർആനും മുഹമ്മദ് നബിയും പഠിപ്പിച്ച സലാമുൽ അലൽ മുർസലീൻ, എല്ലാ ദൈവദൂതന്മാർക്കും എന്റെ അഭിവാദ്യം എന്ന ഖുർആനിയ പ്രാർത്ഥന വേണോ? അതല്ല, അബൂ ഹുറൈറയും മുആവിയയും പഠിപ്പിച്ച നബി തന്റെ നമസ്കാരത്തിൽ ഒരിക്കൽ പോലും ചൊല്ലിയിട്ടില്ലാത്ത, സ്വയം പേർ വിളിച്ച് ഒരു വിഡിയെപ്പോലെ നബി ചൊല്ലിയിട്ടില്ലാത്ത, ഹേ നബിയേ നിനക്ക് അള്ളാഹുവിന്റെ സലാമുണ്ടാവട്ടെ എന്ന അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന തികച്ചും ഖുർആൻ വിരുദ്ധമായ വർഗീയതയും സങ്കുചിതത്വവും വളർത്തുന്ന അബൂ ഹുറൈറ പഠിപ്പിച്ച ദൂത അത്തഹിയാത്തു വേണോ എന്ന് സ്വയം തീരുമാനിക്കാനാണ് ആത്മാർത്ഥതയും ആത്മാഭിമാനവുമുള്ള മുജാഹിദ് ജമാഅത്ത് മൗലവിമാരോടും സുഹൃത്തുക്കളോടും മൗലവി ചേകന്നൂർ ആഹ്വാനം ചെയ്തത്. നമസ്കാരത്തിൽ നബിയെ വിളിച്ച് ആദ്യമായി സലാം ചൊല്ലൽ പരിപാടിയും സലാത്ത് ചൊല്ലൽ പരിപാടിയും നബി കുടുംബത്തിന്റെ പേരിൽ പ്രത്യേകം പ്രാർത്ഥന ചൊല്ലൽ പരിപാടിയുമൊക്കെ ഉണ്ടാക്കിയത് ഷിയാക്കളായിരുന്നുവെങ്കിലും, ഷിയാക്കളുടെ ഖുർആനും അഹ്ലുൽ ബൈത്ത് എന്ന ഖുർആൻ വിരുദ്ധ പ്രസ്ഥാനത്തിനുമെതിരെ മുആവിയ ഖുർആനും അഹ്ലുസുന്നത്തും എന്ന ഒരു പ്രസ്ഥാനമുണ്ടാക്കിയപ്പോൾ ഷിയാക്കളേക്കാൾ ഗംഭീരമായി നബിയുടെ നമസ്കാരം അദ്ദേഹം അടിമുടി അട്ടിമറിച്ചു അവതരിപ്പിച്ചു. ചരിത്രപരമായ ആ ഭാഗം നാം പിന്നീട് പഠിക്കുന്നുണ്ട്.
നബി തിരുമേനിയുടെ നിത്യനമസ്കാര രൂപം ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരമായ ജുമാ നമസ്കാരം പോലെ വളരെ ലളിതമായിരുന്നു. നബിയുടെ കാലത്ത് നബിയുടെയും നബിയുടെ അനുയായികളുടെയും നിത്യനമസ്കാരം മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരമായ ജുമാ നമസ്കാരം പോലെ ഖുർആൻ പ്രത്യേകം പേരെടുത്തു പറഞ്ഞ ഒരേയൊരു സംഘടിത നമസ്കാരമായ ജുമാ നമസ്കാരം പോലെ വെറും 2 റക്അത്ത് വീതം 3 നേരം മാത്രമായിരുന്നു. അഥവാ നബിയുടെ കാലത്ത് നബിയും കൂട്ടുകാരും പഠിപ്പിച്ച ഏറ്റവും പ്രധാനമായ പ്രാർത്ഥനയായ വെള്ളിയാഴ്ച ദിവസത്തെ ജുമാ നമസ്കാരവും നിത്യനമസ്കാരങ്ങളും ഒരേ രീതിയിലായിരുന്നു നബി തിരുമേനി ക്രമപ്പെടുത്തിയത് എന്ന് സമർത്ഥിക്കുകയാണ് മൗലവി ചേകന്നൂർ ചെയ്തത്. എല്ലാം 2 റക്അത്ത് വീതം മാത്രം.
മുസ്ലിങ്ങളുടെ നമസ്കാരത്തിൽ നൃത്തം, റുക്കു അഥവാ കുനിഞ്ഞു നിൽക്കൽ, സുജൂദ് അഥവാ സാഷ്ടാംഗം പ്രണമിക്കൽ, സുജൂദ് കഴിഞ്ഞ ശേഷമുള്ള ഇരുത്തം എന്നിങ്ങനെ മുഖ്യമായും 4 ഘടകങ്ങളുണ്ട്. ഇതെല്ലാം ഒരാവർത്തി ചെയ്യുന്നതിനാണ് ഒരു റക്അത്ത് എന്ന് പറയുന്നത്. നബിയുടെയും അനുയായികളുടെയും നിത്യ നമസ്കാരം വെള്ളിയാഴ്ച ദിവസത്തെ ജുമാ നമസ്കാരം പോലെ വെറും 2 റക്അത്ത് വീതവും 3 നേരവുമായിരുന്നു. എന്നാൽ മുആവിയയുടെ കാലത്ത് 20 വർഷം കൊണ്ട് നബിയുടെ നമസ്കാരം നബിയുടെ മഹത്തായ സുന്നത്ത് സംരക്ഷണം എന്ന കള്ളപ്പേരിൽ മുആവിയ പരിഷ്കരിച്ച് വികലമാക്കിയപ്പോൾ അത് രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് 2, നട്ടുച്ചയ്ക്ക് 4, പിന്നെ 4 മണിക്കൊരു 4, പിന്നെ സന്ധ്യക്കൊരു 3, പിന്നെ രാത്രിയൊരു 4 എന്നിങ്ങനെ അധികരിപ്പിച്ചു അട്ടിമറിക്കപ്പെട്ടു. നബി തിരുമേനിയും കൂട്ടുകാരും വളരെ ത്യാഗം ചെയ്തുകൊണ്ട് വളർത്തിയെടുത്ത ഇസ്ലാമിലെ നമസ്കാരത്തിന്റെ ഏകീകൃത രൂപം നഷ്ടപ്പെട്ടു. എന്നു മാത്രമല്ല, വിശുദ്ധ ഖുർആനിന്റെയും നബിയുടെയും ബദ്ധവൈരികളായിരുന്ന അബൂ ഹുറൈറയും മുആവിയയും അവർ വർദ്ധിപ്പിച്ച നമസ്കാരങ്ങളിൽ ഒന്നും ഖുർആൻ മറ്റുള്ളവർക്ക് കേൾക്കുന്ന രീതിയിൽ ഉച്ചത്തിൽ ചൊല്ലാൻ പാടില്ല എന്നും നിയമമാക്കി. അതുകൊണ്ടാണ് സുന്നികളുടെ 5 നേരത്തെ നമസ്കാരങ്ങളിൽ ചിലത് ശബ്ദമുള്ളതും ചില നമസ്കാരങ്ങൾ നിശബ്ദമാവാനും കാരണമായത്. ഇസ്ലാമിക ലോകത്തെ അതിഭയങ്കരമായ ഈ അട്ടിമറികൾ എല്ലാം മൗലവി ചേകന്നൂർ തന്റെ ഗ്രന്ഥങ്ങളിൽ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. ചേകന്നൂർ മൗലവി 2000 പേജിൽ എഴുതി സമർത്ഥിച്ച ഒരു കാര്യം 1.5 മണിക്കൂർ കൊണ്ടോ 1 മണിക്കൂർ കൊണ്ടോ സമർത്ഥിക്കാൻ നമുക്കിവിടെ സ്ഥല സമയപരിമിതി കാരണം സാധ്യമല്ല. അതെല്ലാം നാം വിശദമായി മറ്റൊരിടത്ത് ചേകന്നൂർ മൗലവിയുടെ നമസ്കാരം എങ്ങനെ എത്ര എപ്പോൾ എന്ന ഗ്രന്ഥവും, സി എൻ മൗലവി ജമാഅത്ത് കൂട്ടുകെട്ടിന്റെ 5 നേര നമസ്കാരം ഖുർആനിൽ എന്ന ഗ്രന്ഥവും, ചേകന്നൂർ മൗലവിയുടെ വാദങ്ങളുടെ കാതലായ വശം പൂഴ്ത്തിവെച്ചുകൊണ്ട് ചേകന്നൂർ മൗലവിയുടെ വാദങ്ങൾക്ക് പണ്ഡിതോചിതമായ മറുപടി പറയാതെ ചേകന്നൂർ മൗലവിയെ അഹങ്കാരിയെന്നും അദ്ദേഹത്തിന്റെ അനുയായികളായ ഞങ്ങളെ കാഫിറുകളെന്നും വിളിച്ചാക്ഷേപിച്ചുകൊണ്ട് ഒരു മറുപടി പ്രഹസനം തയ്യാറാക്കിയ മുജാഹിദ് പ്രസ്ഥാനത്തിലെ മറ്റൊരു ചോട്ടാ അബൂ ഹുറൈറയായ സലഫി എന്ന പുരോഹിത ദജ്ജാലിന്റെ മറുപടി പ്രഹസനത്തിലെ ഉള്ളത്തരങ്ങൾ തൊലിയുരിച്ചുകൊണ്ടും തയ്യാറാക്കിയ ഭാഗത്ത് സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. മാന്യ വായനക്കാർ ആ ഭാഗം വായിക്കുകയോ ഇസ്ലാമിലേക്കുള്ള പാത എന്ന 30 കാസറ്റുകളിലെ ബന്ധപ്പെട്ട ഭാഗം ശ്രദ്ധിച്ചു കേൾക്കുകയോ ചേകന്നൂർ മൗലവിയുടെ ഗ്രന്ഥങ്ങളിലെ പ്രസക്തമായ ഭാഗം തേടിപ്പിടിച്ചു വായിക്കുകയോ ചെയ്യുക. ചുരുക്കത്തിൽ, വിശുദ്ധ ഖുർആനിലുള്ളതും നബി ചെയ്തതുമായ നിത്യ നമസ്കാര രൂപവും സമയവും കിട്ടാൻ സുന്നികളുടെ ഇന്നത്തെ 5 നേര നമസ്കാരത്തിൽ നിന്ന് ശബ്ദമില്ലാത്ത ഭാഗം കഴിച്ചാൽ മതി, അഥവാ ശബ്ദമില്ലാത്ത ഭാഗം മൈനസ് ചെയ്താൽ മതി. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ച നിത്യ നമസ്കാര സമയവും രൂപവും കിട്ടാൻ ഇന്നത്തെ സുന്നികളുടെ 5 നേര നമസ്കാരത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി എന്നു സാരം. ചുരുക്കത്തിൽ, അള്ളാഹു അക്ബർ എന്ന് ഉരുവിട്ടുകൊണ്ട് നമസ്കാരത്തിൽ പ്രവേശിക്കുകയും വണക്കത്തോടുകൂടി നിൽക്കുകയും ഖുർആനിലെ പ്രാരംഭ അധ്യായമായ ഫാത്തിഹ എന്ന ചെറിയ അധ്യായം ഓതുകയും പിന്നീട് റുക്കൂ ചെയ്യുകയും പിന്നീട് സുജൂദ് ചെയ്യുകയും പിന്നീട് ഇരിക്കുകയും ചെയ്യുക. എല്ലാ ചലനങ്ങളിലും അള്ളാഹു അക്ബർ എന്ന് മൊഴിയുക. റുക്കൂവിലും സുജൂദിലും അത് കഴിഞ്ഞുള്ള ഇരുത്തത്തിലുമെല്ലാം അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്ന പദങ്ങളായ സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ എന്നിങ്ങനെയുള്ള പ്രാർത്ഥനാ മൊഴികൾ പറയുക. ഇങ്ങനെ 2 റക്അത്ത് നമസ്കരിക്കുന്നതോടെ ഖുർആനിലെ നമസ്കാര രൂപം സമ്പൂർണമാകുന്നു. ഖുർആനിലെ ഇത്രയും ലളിതമായൊരു നമസ്കാര രൂപത്തെയാണ് അതിന്റെ എണ്ണവും വണ്ണവും വർദ്ധിപ്പിച്ചുകൊണ്ട് അബൂഹുറൈറയും മുആവിയയും വികലമാക്കി സങ്കീർണമാക്കിയത്. അള്ളാഹു അക്ബർ എന്ന തക്ബീറും ഫാത്തിഹയും തസ്ബീഹും പഠിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിലെ നമസ്കാരമായി. ലോക മുസ്ലിങ്ങളിൽ ഭൂരിഭാഗത്തിനും അബൂഹുറൈറ പഠിപ്പിച്ച അറബി ഭാഷയിലുള്ള ആ നെടുങ്കൻ പ്രാർത്ഥനകളും അത്തഹിയാത്തും ഒന്നും ഇന്നും അറിഞ്ഞുകൂടാ എന്നതാണ് സത്യം. പലരും അറബി ഭാഷയിലുള്ള അബൂഹുറൈറ പഠിപ്പിച്ച ആ നെടുങ്കൻ അത്തഹിയാത്തും പ്രാർത്ഥനകളുമൊന്നും ശരിക്കും പഠിക്കാതെ, അഥവാ പഠിക്കാൻ ശ്രമിച്ചാൽ തന്നെ മനഃപ്പാഠമാക്കാൻ പറ്റാതെ ഇമാമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഒരുതരം കവാത്ത്, ഒരുതരം വ്യായാമം നടത്തുകയാണ് നമസ്കാരം എന്ന പേരിൽ ചെയ്യുന്നത്. ഇസ്ലാമിലെ നമസ്കാരം അഥവാ നബി തിരുമേനിയുടെ നമസ്കാര രൂപം ഒരുതരം കുരങ്ങുകളിയാക്കി അധപ്പതിപ്പിച്ചതിനു പിന്നിൽ, ഒരുതരം കവാത്താക്കി മാറ്റിയതിനു പിന്നിൽ ജൂതന്മാർക്കും അബൂഹുറൈറക്കുമുണ്ടായിരുന്ന ലക്ഷ്യങ്ങൾ പലതായിരുന്നു. സാധാരണ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നമസ്കാരം പൂർണ്ണമല്ല എന്നൊരു തോന്നൽ, തന്റെ നമസ്കാരം ശരിയായില്ല എന്നൊരു തോന്നൽ എന്നെന്നും അവരുടെ മനസ്സിൽ നിലനിർത്തുക. അവരെ സുമാർ നമസ്കാരക്കാരോ നമസ്കാര ശൂന്യരോ ആക്കി മാറ്റി മാനസികമായ ഒരു ഒസുവാസ് നമസ്കാരത്തിന്റെ പേരിൽ എപ്പോഴും അവരുടെ മനസ്സിൽ നിലനിർത്തുക. ഇതുവഴി ഇസ്ലാമിലെ നമസ്കാരത്തോടും ഇസ്ലാമിനോടും മാനസികമായ ഒരു അകൽച്ച അവരറിയാതെ അവരുടെ ഹൃദയങ്ങളിൽ ഉടലെടുക്കുന്നു.
ദിവസേനയുള്ള പള്ളിയിൽ പോയുള്ള സംഘടിതമായ നമസ്കാരം നബി പഠിപ്പിച്ചതല്ലെന്നും വിശ്വാസികൾക്ക് അത് അപ്രായോഗികമാണെന്നും അസൌകര്യമാണെന്നും വിശുദ്ധ ഖുർആൻ കൊണ്ട് അദ്ദേഹം സമർപ്പിച്ചു. വെള്ളിയാഴ്ച തോറുമുള്ള ജുമാ നമസ്കാരം ഒഴികെയുള്ള മറ്റ് നിത്യ നമസ്കാരങ്ങളെല്ലാം പള്ളിയിൽ പോയി സംഘടിതമായി ചെയ്യുന്നതിൽ യാതൊരു പുണ്യവുമില്ലെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, മുസ്ലിങ്ങളെല്ലാവരും നിത്യവും 5 നേരവും പള്ളിയിൽ പോയി സംഘടിതമായി നമസ്കരിക്കൽ കണ്ണുപൊട്ടനുപോലെ നിർബന്ധമാണ് എന്നാണ് അബൂഹുറൈറ കള്ള ഹദീസുകളിലൂടെ മുസ്ലിം ലോകത്തെ പഠിപ്പിച്ചത്. അബൂഹുറൈറ പറയുകയാണ്, വെള്ളിയാഴ്ച ജുമാ നമസ്കാരം കഴിഞ്ഞാൽ അസർ നമസ്കാരത്തിന് മുമ്പായി ഒരു പ്രത്യേക സമയമുണ്ടത്രേ. ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ സ്വർഗം ഉറപ്പാണെന്ന് അദ്ദേഹത്തിന്റെ പൊന്നാര നബി അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടത്രേ. അതുകൊണ്ട് മുസ്ലിങ്ങളാരും വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞാൽ പള്ളിയിൽ നിന്നിറങ്ങാതെ ആ ലോട്ടറി അടിക്കുന്നതും കാത്ത് പള്ളിയിൽ തന്നെ ചടഞ്ഞിരിക്കണം എന്നാണ് മൂപ്പർ തട്ടിവിടുന്നത്. എന്നാൽ നബി ഏറ്റവും ത്യാഗം ചെയ്ത് വളർത്തിയെടുത്ത ജുമാക്ക് വേണ്ടിയല്ലാതെ നിത്യ നമസ്കാരത്തിനുവേണ്ടി പള്ളിയിലേക്ക് സംഘടിതമായി വരണമെന്നോ നിത്യ നമസ്കാരത്തിനുവേണ്ടി തൊഴിൽ മാറ്റിവെക്കണമെന്നോ ഖുർആനും മുഹമ്മദ് നബിയും പഠിപ്പിച്ചില്ല. അതേസമയം നമ്മുടെ കച്ചവടങ്ങളും കൃഷിയും മറ്റു ഇടപാടുകളുമൊക്കെ നിർത്തിവെച്ചുകൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ജുമാക്ക് പള്ളിയിലെത്താൻ ഖുർആൻ വിശ്വാസികളായ മുസ്ലിങ്ങളെ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. മാത്രമല്ല, വെള്ളിയാഴ്ച ഇമാമിന്റെ പ്രസംഗം കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ തന്നെ മുസ്ലിങ്ങളോട് അവരവരുടെ ജോലികളിൽ വ്യാപൃതരാവാനും അതുവഴി വിജയികളാവാനും ഖുർആൻ അതേ സൂക്തത്തിൽ തന്നെ കൽപ്പിച്ചു. വെള്ളിയാഴ്ച ജുമാ നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ അവരവരുടെ ജോലികളിൽ വ്യാപൃതരാവാൻ ഖുർആൻ പഠിപ്പിച്ചപ്പോൾ, ജോലിക്ക് പോകാതെ അസർ നമസ്കാരം വരെ ദിക്റും മന്ത്രവുമായി പള്ളിയിൽ ചടഞ്ഞുകൂടിയിരിക്കണം എന്നാണ് അബൂഹുറൈറ പഠിപ്പിച്ചത്. ഇന്നും ജുമാ നമസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ നിന്നും പിരിഞ്ഞു പോകാതെ ദിക്റും നമസ്കാരവുമായി അസർ നമസ്കാരം വരെ കഴിച്ചുകൂട്ടുന്ന നിഷ്കളങ്കരായ സുന്നി മൗലവിമാർ ചില പള്ളികളിലൊക്കെയുണ്ട് എന്നറിയുക. മുസ്ലിങ്ങൾക്കിടയിൽ ആരാധനാ ഭ്രാന്ത് വളർത്തുന്ന ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് കള്ള ഹദീസുകൾ നബിചര്യ, നബിവചനം എന്നീ പേർ നൽകിക്കൊണ്ട് അബൂഹുറൈറ ഇസ്ലാമിക ലോകത്തേക്ക് കടത്തിവിടുകയുണ്ടായി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അത്തരം ഹദീസുകളെ തിരഞ്ഞുപിടിച്ച് ഇസ്ലാമിക ലോകത്തിന് പുറത്തേക്ക് വലിച്ചെറിയാൻ ചേകന്നൂർ മൗലവിക്കും കഴിഞ്ഞു. എല്ലാ ധനാഗമ മാർഗങ്ങൾക്കും സക്കാത്ത് നിർബന്ധമാണെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അടിമയ്ക്കും കുതിരയ്ക്കും സക്കാത്ത് നൽകേണ്ടതില്ല എന്നാണ് അബൂഹുറൈറ പഠിപ്പിച്ചത്. അബൂഹുറൈറയുടെ പ്രസ്തുത കള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ അറബികളുടെ സമ്പന്നതയുടെയും സുഭിക്ഷതയുടെയും തറവാടിത്തത്തിന്റെയും പ്രതീകമായ അടിമയ്ക്കും കുതിരയ്ക്കും സക്കാത്ത് നൽകേണ്ടതില്ല എന്നാണ് നബി പറഞ്ഞതെങ്കിൽ, അറേബ്യയിലെ ഏറ്റവും പ്രധാന തോട്ടങ്ങളായ സൈത്തൂൻ, റുമാൻ തോട്ടങ്ങൾക്ക് സക്കാത്ത് നൽകേണ്ടതില്ല എന്ന് ഇമാം ഷാഫി അഭിപ്രായപ്പെട്ടു. അറേബ്യയിലെ ഏറ്റവും പ്രധാന തോട്ടങ്ങളായ സൈത്തൂൻ, റുമാൻ തോട്ടങ്ങൾക്ക് സക്കാത്ത് നൽകേണ്ടതില്ല എന്നാണ് ഇമാം ഷാഫിയുടെ ഫത്വയെങ്കിൽ, കേരളത്തിലെ ഏറ്റവും വലിയ തോട്ടങ്ങളായ അടയ്ക്കും നാളികേരത്തിനുമൊന്നും സക്കാത്ത് നൽകേണ്ടതില്ല എന്ന് ഇന്ത്യൻ സുന്നിമുല്ലമാരും നിയമമാക്കി. അങ്ങനെ മിക്കവാറും വരുമാനമുള്ള ഏതാണ്ട് എല്ലാ കൃഷികൾക്കും തോട്ടങ്ങൾക്കും സക്കാത്ത് തടയപ്പെടുക എന്ന അത്ഭുത പ്രതിഭാസമാണ് ഇന്നലെ വരെ മുസ്ലിം ലോകത്ത് സംഭവിച്ചുകൊണ്ടിരുന്നത്. ധാരാളം അടിമകളും കുതിരകളും സമ്പാദ്യമായി ഉണ്ടായിരുന്ന അമവി പ്രഭുക്കന്മാരെ പ്രീതിപ്പെടുത്താനും അവരിൽ നിന്ന് സക്കാത്തിന്റെ വിഹിതം വസൂലാക്കുന്നത് തടയാനുമാണ് അബൂഹുറൈറ പ്രസ്തുത കള്ള ഹദീസ് പറഞ്ഞു പരത്തിയത് എന്നറിയുക. പള്ളികളിൽ അഥവാ ആരാധനാവേളകളിൽ നല്ല അലങ്കാരമുള്ള വസ്ത്രങ്ങൾ അണിയണം എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്നാൽ കാട്ടാളന്മാരെ പോലെ ഒറ്റ മുണ്ടെടുത്ത് നമസ്കരിക്കലാണ് ഉത്തമം എന്ന് അബൂഹുറൈറ തന്റെ കള്ള ഹദീസിലൂടെ പഠിപ്പിക്കുന്നു. പർദ ഇസ്ലാമിന്റെ ആധികാരിക വസ്ത്രമല്ലെന്നും മുസ്ലിം സ്ത്രീകൾ മുഖം മറയ്ക്കാൻ പാടില്ലെന്നും വിശുദ്ധ ഖുർആൻ സൂക്തങ്ങൾ കൊണ്ടും ഖുർആൻ വിരുദ്ധമല്ലാത്ത ഹദീസുകൾ കൊണ്ടും ചരിത്ര സത്യങ്ങൾ ഉദ്ധരിച്ചും മൗലവി ചേകന്നൂർ സമർത്ഥിക്കുന്നു. സ്ത്രീകളുടെ മുഖവും മുൻകൈയും സ്വയം വെളിവാകാൻ സാധ്യതയുള്ള ഭാഗങ്ങളും ഒഴിച്ച് ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ മറയ്ക്കാൻ സഹായിക്കുന്ന എല്ലാ വസ്ത്രങ്ങളും ഇസ്ലാമികമത്രേ. യാത്രയിലും ജോലി ചെയ്യുമ്പോഴും പാദരക്ഷ ധരിക്കുമ്പോഴുമൊക്കെ പുറത്താവാൻ സാധ്യതയുള്ള കാൽപാദങ്ങളും മറ്റ് ശരീരഭാഗങ്ങളുമാണ് സ്വയം വെളിവാകുന്ന ഭാഗം എന്നതുകൊണ്ട് ഖുർആൻ ഉദ്ദേശിച്ചത് എന്നും മൗലവി ചേകന്നൂർ സമർത്ഥിച്ചു. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ മുഖമുദ്രയായ അഞ്ചു നേരത്തെ നമസ്കാരത്തിന് ഇസ്ലാമിൽ അഥവാ വിശുദ്ധ ഖുർആനിൽ യാതൊരു അടിത്തറയുമില്ലെന്ന് സ്ഥാപിക്കുകയും നമസ്കാരത്തിലെ ഖുർആൻ വിരുദ്ധ ജൂതായിസങ്ങളെ ഖുർആൻ കൊണ്ട് തിരുത്തുകയും ശുദ്ധീകരിക്കുകയും ചെയ്ത മൗലവി ചേകന്നൂർ സുന്നികളും മുസ്ലിങ്ങളും വളരെ പാവനമായി കരുതി ആചരിച്ചു പോന്ന അഞ്ചു നേരത്തെ ബാങ്കിനെയും തന്റെ വിമർശന പഠനത്തിന് വിധേയമാക്കി. പ്രസ്തുത ബാങ്ക് ഇസ്ലാമികമല്ലെന്നും ഖുർആൻ വിരുദ്ധമായ ഏഴ് തെറ്റുകൾ ആ ബാങ്കിലുണ്ടെന്നും ആ ബാങ്ക് നബിയുടെ കാലത്തുണ്ടായിരുന്നില്ല എന്നും നബിയുടെ കാലം കഴിഞ്ഞ് സുമാർ 30 വർഷം കഴിഞ്ഞപ്പോൾ മുആവിയൻ കാലഘട്ടത്തിലാണ് ബാങ്കിന്റെ വചനങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടത് എന്നും ഇന്ന് കാണുന്നത് പോലെ പ്രചാരത്തിലായതും എന്നൊക്കെ തന്റെ ഖുർആൻ വിരുദ്ധ ബാങ്കും ജമായത്തും എന്ന ഗ്രന്ഥത്തിൽ മൗലവി ചേകന്നൂർ സമർത്ഥിച്ചു. കേവല നമസ്കാരം ഒരു പുണ്യകർമ്മമാണെന്ന് ഖുർആനിൽ എവിടെയുമില്ല. വെറും നമസ്കാരം കൊണ്ട് മാത്രം മോക്ഷമുണ്ടെന്നോ സ്വർഗ്ഗലോകമുണ്ടെന്നോ ഖുർആൻ എവിടെയും പറയുന്നില്ല. അതേസമയം നമസ്കാരത്തോടൊപ്പം പരോപകാരമുള്ള സത്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഖുർആൻ സ്വർഗ്ഗവും പരലോക മോക്ഷവുമൊക്കെ വാഗ്ദാനം ചെയ്യുന്നു. മാത്രമല്ല വെറും സത്കർമ്മങ്ങൾ ചെയ്യുന്ന എല്ലാ വിശ്വാസികൾക്കും ഖുർആൻ സ്വർഗ്ഗവും പരലോക മോക്ഷവുമൊക്കെ വാഗ്ദാനം ചെയ്യുന്നു. അതേസമയം സക്കാത്ത് നൽകാതെ കുടുംബം പോറ്റാതെ ആരെങ്കിലും നമസ്കരിച്ച് നടന്നാൽ ആ നമസ്കാരത്തിന്റെ പേരിൽ അവനെ ശിക്ഷിക്കുമെന്നും ഖുർആൻ താക്കീത് ചെയ്യുന്നു. അതിനാൽ സ്വകുടുംബം നോക്കാൻ തയ്യാറില്ലാത്തവർ നമസ്കരിച്ചു നടന്നാൽ ആ നമസ്കാരം ഒരു മഹാപാപമായി മാറുന്നു. ചുരുക്കത്തിൽ സത്കർമ്മങ്ങൾ ചെയ്യാതെയുള്ള നമസ്കാരത്തിന് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. പരോപകാരമുള്ള സത്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് ഇസ്ലാമിലെ നമസ്കാരം ചൈതന്യപൂർണമാകുന്നത്. ഇസ്ലാമിൽ ഖുർആനിൽ നമസ്കാരത്തിനുള്ള സ്ഥാനം ഇതായിരിക്കെ, നമസ്കരിക്കാൻ വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന ഖുർആൻ വിരുദ്ധ മുദ്രാവാക്യം ദിവസവും അഞ്ചു നേരം ബാങ്കിലൂടെ വിളിച്ചു പറയുന്നത് ഖുർആൻ ധിക്കാരമല്ലേ എന്നാണ് ചേകന്നൂർ മൗലവി ചോദിച്ചത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സക്കാത്ത് നൽകൂ അഥവാ കുടുംബം പോറ്റൂ, നമസ്കരിക്കാൻ വരൂ, വിജയത്തിലേക്ക് വരൂ എന്നിങ്ങനെ ഒരു പദസമുച്ചയം ആ ബാങ്കിലുണ്ടായിരുന്നുവെങ്കിൽ ആ ബാങ്ക് ഇസ്ലാമികമാണെന്നും അത് നബി തിരുമേനി പഠിപ്പിച്ചതാണെന്നും നമുക്ക് വാദിക്കാമായിരുന്നു. ഇത്തരത്തിലുള്ള 7 തെറ്റുകൾ പ്രസ്തുത ബാങ്കിലുണ്ടെന്നും ആ ബാങ്ക് പ്രവാചകൻ കേട്ടിട്ടു പോലുമില്ലെന്നും ആ ബാങ്ക് മുആവിയയുടെയും അബൂഹുറൈറയുടെയും ഒരു പരിഷ്കാരമാണെന്നും അതുകൊണ്ട് തന്നെ ആ ബാങ്ക് ഇസ്ലാമികമല്ലെന്നും അദ്ദേഹം ഖുർആൻ കൊണ്ട് സമർത്ഥിക്കുന്നു. ബാങ്കിനേക്കാൾ എത്രയോ ഇരട്ടി പുണ്യമുള്ളതാകുന്നു ഖുർആൻ പാരായണം. ആ ഖുർആൻ ഓതുമ്പോൾ പോലും വീട്ടുകാർക്കും അടുത്തുള്ളവർക്കും ശല്യമാകാത്ത വിധം പതുക്കെ മാത്രം ഓതണമെന്ന് ഖുർആൻ നബിയെ പഠിപ്പിക്കുന്നു. എന്നിരിക്കെ ഖുർആനിൽ ഇല്ലാത്തതും ഖുർആന്റെ ആശയത്തിനോ ഭാഷയ്ക്കോ നിരക്കാത്തതുമായ 7 തെറ്റുകളടങ്ങിയ ഒരു ബാങ്ക് ദിവസവും 5 നേരം അത്യുച്ചത്തിൽ സ്പീക്കറിലൂടെ വിളിച്ചു പറയുന്നത് ഖുർആൻ ധിക്കാരവും പ്രവാചക നിന്ദയുമല്ലേ എന്നാണ് മൗലവി ചേകന്നൂർ ചോദിച്ചത്. വായിക്കാനും വായിച്ചു വളരാനും മനുഷ്യരോട് കൽപ്പിച്ചുകൊണ്ടാണ് ഖുർആൻ എന്ന ദൈവിക വിപ്ലവ ഗ്രന്ഥത്തിന്റെ ആരംഭം തന്നെ. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നിന്റെ നാഥൻ അത്യുദാരനാണ്, അതിനാൽ നീ വായിക്കണം അഥവാ വായിക്കാൻ പഠിക്കണം എന്നിങ്ങനെ മാനവരാശിയോട് ശക്തിയായി 2 പ്രാവശ്യം കൽപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആന്റെ ആരംഭം തന്നെ. മാത്രമല്ല, അക്ഷരാഭ്യാസത്തെ മനുഷ്യവംശത്തിന് അള്ളാഹു നൽകിയ സർവ്വാനുഗ്രഹങ്ങളുടെയും ഉറവിടമായ 30 മഹാനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമതായി ഖുർആൻ എണ്ണുകയും ചെയ്തു. വായിക്കാനും വായിച്ചു വളരാനും തയ്യാറല്ലാത്ത ഒരു ജനതയ്ക്ക് ഈ ഭൂമിയിൽ ഒരു വിപ്ലവവും നടത്താൻ സാധ്യമല്ലെന്ന് സർവജ്ഞാനിയായ അള്ളാഹു മനുഷ്യരെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ പ്രഥമവും പ്രധാനവുമായ ആ കൽപ്പന, ആ സന്ദേശം, അക്ഷരാഭ്യാസം ഒന്നാമത്തെ ഇസ്ലാം കാര്യമാണെന്ന് ഖുർആൻ കൊണ്ട് മൗലവി ചേകന്നൂർ സമർത്ഥിച്ചത്. വിശുദ്ധ ഖുർആനിലുള്ള ഒന്നാമത്തെ കൽപ്പന വായിക്കാനും വായിച്ചു വളരാനുമുള്ള ഒരു കൽപ്പനയാണെന്നിരിക്കെ നബിക്ക് എഴുതാനും വായിക്കാനും അറിയാമായിരുന്നു എന്ന് ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നു എന്നിരിക്കെ നബിക്ക് എഴുത്തും വായനയും അറിയാമായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ധാരാളം ഹദീസുകളും ചരിത്ര സംഭവങ്ങളും സുന്നികൾ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നു എന്നിരിക്കെ നബിക്ക് എഴുത്തും വായനയുമൊന്നും അറിയില്ലായിരുന്നു എന്നും നബി നിരക്ഷര കുക്ഷിയായിരുന്നു എന്നുമാണ് അബൂഹുറൈറ കള്ള ഹദീസിലൂടെ പഠിപ്പിച്ചത്. ഇന്നും സുന്നികൾ സത്യമറിയാതെ പള്ളി മദ്രസകളിലൂടെ ആ കള്ള ഹദീസ് പഠിപ്പിച്ചു പോരുകയും ചെയ്യുന്നു. ഇസ്ലാം കാര്യം 10 എന്ന ഗ്രന്ഥത്തിൽ നമ്മുടെ നബിയുടെ പാവനമായ വ്യക്തിത്വത്തിന് നേർക്കുള്ള ഇത്തരത്തിലുള്ള കടന്നാക്രമണങ്ങളെ അദ്ദേഹം ഖുർആൻ കൊണ്ട് തകർക്കുന്നു. ഇസ്ലാം കാര്യം 5 എന്ന് പറഞ്ഞുകൊണ്ട് അബൂഹുറൈറ ഉണ്ടാക്കിയ കള്ള ഹദീസിൽ ഗുരുതരമായ വ്യാകരണ തെറ്റുകളുണ്ടെന്നും അത് ഖുർആനുമായി ഒരിക്കലും യോജിക്കുന്നില്ലെന്നും ഖുർആന്റെയും നബിയുടെയും ശൈലിക്കും ഭാഷയ്ക്കും നിരക്കുന്നതല്ല അതെന്നും മൗലവി സമർത്ഥിച്ചു. മാത്രമല്ല, 10 ഇസ്ലാം കാര്യങ്ങൾ അതിന്റെ പ്രാധാന്യമനുസരിച്ച് വഴിക്കുവഴിയായി ഖുർആനിൽ നിന്നും മനസ്സിലാകുമ്പോൾ വിദ്യാഭ്യാസത്തെയും കരാർ പാലനത്തെയും ഖുർആൻ കൊണ്ടുള്ള ധർമ്മസമരത്തെയും അഥവാ ജിഹാദിനെയും നോമ്പിനേക്കാളും ഹജ്ജിനേക്കാളുമൊക്കെ പ്രാധാന്യമുള്ളതായി ഖുർആൻ എണ്ണുന്നു. എന്നാൽ നോമ്പിനേക്കാളും ഹജ്ജിനേക്കാളും മുമ്പിലായി ഖുർആൻ പഠിപ്പിച്ച അക്ഷരാഭ്യാസത്തെയും കരാർ പാലനത്തെയും ജിഹാദിനെയും പുറം തള്ളിക്കൊണ്ട് ഖുർആൻ തന്നെ വില കുറിച്ച് കാണിച്ച നോമ്പിനെയും ഹജ്ജിനെയും ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളെയും. എല്ലാ മതക്കാരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഖുർആൻ പഠനം തന്ത്രപൂർവ്വം നിരുത്സാഹപ്പെടുത്തുകയും സാമൂഹ്യപരമായി വളരെ പ്രാധാന്യമുള്ള അക്ഷരാഭ്യാസത്തെയും കരാർ പാലനത്തെയും ഒരു ഇസ്ലാം കാര്യമായി പഠിപ്പിക്കാതെ ആ കരാർ പാലനത്തിൽ നിന്ന് മുസ്ലിങ്ങളുടെ ശ്രദ്ധ തിരിക്കലുമായിരുന്നു അബൂഹുറൈറയുടെ ലക്ഷ്യം. പകരം ഖുർആൻ തന്നെ വളരെ വില കുറിച്ച് കാണിച്ച നോമ്പിനെയും ഹജ്ജിനെയും ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ 2 എണ്ണമായി എണ്ണിക്കൊണ്ട് അതിൽ മാത്രം മുസ്ലിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുക എന്ന ലക്ഷ്യം നേടാൻ വേണ്ടിയാണ് പ്രസ്തുത കള്ള ഹദീസ് തന്ത്രപൂർവ്വം അബൂഹുറൈറ പറഞ്ഞു പരത്തിയത്. ഫലമോ, ചേകന്നൂർ മൗലവി എഴുതിയതുപോലെ മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷവും താടിയും തലേക്കെട്ടും നമസ്കാര തഴമ്പും പേറി നടക്കുന്ന നമസ്കാര ഭ്രാന്തന്മാരും നോമ്പു ചൂടന്മാരും ഹജ്ജ് ധൂർത്തന്മാരുമായി അധപ്പതിച്ചു. ഖുർആൻ തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ച പ്രധാന കർമ്മ പദ്ധതികളും സിദ്ധാന്തങ്ങളും മുസ്ലിങ്ങളെ തന്ത്രപൂർവ്വം പഠിക്കാൻ അനുവദിക്കാതെ അവയെ ഹദീസുകൾ കൊണ്ട് ഒതുക്കുക എന്ന മഹാതന്ത്രപരവും ബുദ്ധിപൂർവവുമായ ഒരു ശൈലിയാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന സംഘടനയിൽ മുആവിയയും അബൂഹുറൈറയും സ്വീകരിച്ചത്. ഖുർആനിലും ഹദീസിലും ഗവേഷണം നടത്തിയാൽ ഖുറാനും ഹദീസും താരതമ്യം ചെയ്താൽ ഈ വസ്തുത എളുപ്പം മനസ്സിലാകും. ഖുറാനിൽ നിന്നും വ്യക്തമാകുന്നതുപോലെ അക്ഷരാഭ്യാസം, കരാർ പാലനം, ഖുറാൻ പഠിച്ചും പഠിപ്പിച്ചും കൊണ്ടുള്ള ധർമ്മസമരം എന്നിവ ഇസ്ലാം കാര്യത്തിന്റെ കൂട്ടത്തിൽ എണ്ണിയിരുന്നെങ്കിൽ ഈ മുസ്ലിം സമുദായത്തിന്റെ ചരിത്രം മറ്റൊന്നായേനെ. സാമൂഹികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും എല്ലാ സമുദായങ്ങളാലും ആദരിക്കപ്പെടുകയും പ്രശംസിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഉത്തമ സമൂഹമായി മുസ്ലിങ്ങൾ ഉയർന്നേനെ മൗലവി അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഖുറാൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജനത ഇവിടെ വളർന്നു വന്നാൽ ലോകത്തിന്റെ നേതാക്കളും നായകന്മാരുമായ സംസ്കാര സമ്പന്നരായ ഒരു ഉത്തമ സമൂഹമായ മുസ്ലിങ്ങൾ അഥവാ മുഹമ്മദ് നബിയുടെ അനുയായികൾ മാറും എന്ന് മുൻകൂട്ടി കണ്ട നബി വിരോധികളായിരുന്ന അബൂഹുറൈറയും മുആവിയയും അടങ്ങുന്ന ജൂതലോബിയാണ് ഈ ബുദ്ധിപരമായ അട്ടിമറിക്ക് പിന്നിൽ എന്ന് കാര്യകാരണസഹിതം തന്റെ 18 ഗ്രന്ഥങ്ങളിലൂടെയും മൌലവി ചേകനൂർ സമർത്ഥിക്കുന്നു. ആ അട്ടിമറിയുടെ എല്ലാ നൂലാമാലകളും ആ പണ്ഡിതവര്യൻ ഒറ്റയ്ക്കഴിച്ചു തീർത്തു എന്നതാണ് ഏറ്റവും അത്ഭുതകരമായ മറ്റൊരു വസ്തുത. ഖുറാൻ സമ്പൂർണമാണെന്നും അത് സ്പഷ്ടവും വ്യക്തവും സുഗ്രാഹ്യവുമാണെന്നും ഖുറാൻ പറയുന്നു. അതേസമയം ഖുറാൻ സമ്പൂർണമല്ലെന്നും ഖുറാനിന്റെ വിശദീകരണമായ ഹദീസുകൾ കൂടിയുണ്ടെങ്കിലേ ഖുറാൻ സമ്പൂർണമാകുകയും മനസ്സിലാവുകയും ഒക്കെയുള്ളൂ എന്ന് മുസ്ലിങ്ങളെ അബൂഹുറൈറകൾ ഹദീസിലൂടെ പഠിപ്പിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ഖുറാനിനെ നാം ലളിതമാക്കിയിരിക്കുന്നു, എന്നാൽ അതിനെ മനസ്സിലാക്കുന്നവർ ആരുണ്ട് എന്ന് ഖുറാൻ ആവർത്തിച്ച് ചോദിക്കുന്നു. മനുഷ്യർക്ക് മനസ്സിലാവുന്ന തരത്തിൽ ലളിതവും സ്പഷ്ടവും സുഗ്രാഹ്യവുമാണ് ഖുറാൻ എന്ന് ഖുറാൻ തന്നെ ആവർത്തിച്ച് പറയുമ്പോൾ ഖുറാനിലെ പല വചനങ്ങളുടെയും അർത്ഥം ദുരൂഹമാണെന്നും അവയുടെ അർത്ഥം മനസ്സിലാക്കാൻ നബിക്ക് മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ എന്നും അതിനാൽ നബിയുടെ ഹദീസുകൾ ആവശ്യമാണെന്നും പള്ളി മദ്രസകളിൽ സുന്നികൾ പഠിപ്പിക്കുന്നു. ഖുറാനിലെ ചില പദങ്ങൾക്ക് 25 അർത്ഥം വയ്ക്കാമെന്നും അതിനാൽ സാധാരണക്കാരായ മുസ്ലിങ്ങൾ നേരിട്ട് ഖുറാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അത് മഹാ അപകടത്തിലേക്ക് നയിക്കുമെന്നും ഖുറാൻ വിരുദ്ധരായ ചില സുന്നി മൂരാജികൾ ഇന്നും പഠിപ്പിക്കുന്നു.